ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. രാഷ്ട്രം ഇന്ന് 74th റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. കർത്തവ്യപഥിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്ത് നയിക്കും. ലോകം ഇന്ത്യയെ പുതിയ ആദരവോടെ വീക്ഷിക്കാൻ തുടങ്ങിയെന്നും ഇത് പുതിയ അവസരങ്ങൾക്കും അതോടൊപ്പം ഉത്തരവാദിത്തങ്ങൾക്കും കാരണമായെന്നും രാഷ്ട്രപതി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. ജില്ലകളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തും. 106 പേർക്ക് ഈ വർഷത്തെ പത്മപുരസ്കാരം. സ്വാതന്ത്ര്യസമര സേനാനി വി.പി. അപ്പുക്കുട്ട പൊതുവാൾ ഉൾപ്പെടെ 4 മലയാളികൾക്ക് പത്മശ്രീ. മലയാളിയായ അസം റൈഫിൾസ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ പ്രദീപ് ചന്ദ്രൻ നായർ ഉൾപ്പെടെ 29 പേർ പരമവിശിഷ്ട സേവാ മെഡലിന് അർഹരായി. വലിച്ചെറിയൽ മുക്ത കേരളം പരിപാടിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. രാഷ്ട്രം ഇന്ന് 74th റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്ത് നയിക്കും. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദൽ ഫത്താഹ് അൽ സിസി പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. രാജ്യത്തിന്റെ സൈനിക ശക്തി, സാംസ്കാരിക വൈവിധ്യം, വനിതാ ശാക്തീകരണം, നവ ഇന്ത്യയുടെ ആവിർഭാവം, സ്വാശ്രയ സംരംഭങ്ങൾ എന്നിവ പരേഡിൽ പ്രദർശിപ്പിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകം സന്ദർശിക്കുന്നതോടെയാണ് പരേഡ് ആരംഭിക്കുക. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് ധീരസൈനികർക്ക് പ്രധാനമന്ത്രി ആദരാഞ്ജലി അർപ്പിക്കും. തുടർന്ന് പരേഡിന് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രിയും മറ്റ് വിശിഷ്ടാതിഥികളും കർത്തവ്യപഥിലെ വേദിയിലേക്ക് പോകും. ദേശീയ പതാക ഉയർത്തി ദേശീയ ഗാനം ആലപിക്കുന്നതോടെ 21 ഗൺ സല്യൂട്ട് മുഴങ്ങും. രാഷ്ട്രപതി പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. പരേഡ് കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത് പരേഡിന് നേതൃത്വം നൽകും. ഇതാദ്യമായി ഈജിപ്ഷ്യൻ സൈനിക വിഭാഗവും പരേഡിന്റെ ഭാഗമാകും. കരസേനയുടെ 6 വ്യോമ നാവിക സേനകളുടെ ഓരോന്നും ഉൾപ്പെടെ 8 കണ്ടിജന്റുകൾ പരേഡിൽ പങ്കെടുക്കും. കേരളം ഉൾപ്പെടെ 17 സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും 6 കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും നിശ്ചല ദൃശ്യങ്ങൾ രാഷ്ട്രത്തിന്റെ സാംസ്കാരിക, പാരമ്പര്യ, സാമൂഹിക, സാമ്പത്തിക വികാസം പരേഡിൽ വിളിച്ചോതും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാളത്തെ പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 200 വിദ്യാർത്ഥികളും അധ്യാപകരും കലാ ഉത്സവ ജേതാക്കളും പ്രത്യേക അതിഥികളായി ഇന്നത്തെ പരേഡ് കാണാനെത്തും. ലോകം ഇന്ത്യയെ പുതിയ ആദരവോടെ വീക്ഷിക്കാൻ തുടങ്ങിയെന്നും ഇത് പുതിയ അവസരങ്ങൾക്കും അതോടൊപ്പം ഉത്തരവാദിത്തങ്ങൾക്കും കാരണമായെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. 74th റിപ്പബ്ലിക് ദിനത്തിന്റെ തലേന്നാൾ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഭരണഘടന നിലവിൽ വന്ന ദിവസം മുതൽ ഇന്ന് വരെ മറ്റു പല രാജ്യങ്ങളെയും പ്രചോദിപ്പിച്ച അത്ഭുതകരമായ യാത്രയാണിതെന്ന് പറഞ്ഞ രാഷ്ട്രപതി രാജ്യത്തെ ജനങ്ങൾക്കും വിദേശത്തെ ഇന്ത്യക്കാർക്കും ആശംസ നേർന്നു. വിവിധ ലോകവേദികളിലെ ഇന്ത്യയുടെ ഇടപെടലുകൾ നല്ല മാറ്റമുണ്ടാക്കാൻ തുടങ്ങിയെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യയുടെ G20 അധ്യക്ഷ പദവി ജനാധിപത്യവും ബഹുമുഖത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന് അവസരമാണ്. മെച്ചപ്പെട്ട ലോകത്തെയും മികച്ച ഭാവിയും രൂപപ്പെടുത്താൻ G20 ശരിയായ വേദിയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യയുടെ നേതൃത്വത്തിൽ കൂടുതൽ സമത്വവും സുസ്ഥിരവുമായ ക്രമം കെട്ടിപ്പടുക്കുന്നതിന് ശ്രമങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ G20 കഴിയുമെന്ന് ഉറപ്പുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. വനിതാ ശാക്തീകരണത്തിൽ രാജ്യം പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. എല്ലാ മേഖലകളിലും വനിതകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് ലിംഗസമത്വത്തിന് തെളിവാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. റിപ്പബ്ലിക് ദിനത്തിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ജനങ്ങൾക്ക് ആശംസ നേർന്നു. ഇന്ത്യൻ ഭരണഘടനയിലും രാജ്യത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളിലും ജനങ്ങൾക്ക് വിശ്വാസം ഉറപ്പിക്കുന്നതിന് അവസരമാണ് റിപ്പബ്ലിക് ദിനം സാധ്യമാക്കുന്നതെന്ന് ഉപരാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാനതല റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ രാവിലെ 9 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തും. വിവിധ സേനാ വിഭാഗങ്ങളുടെയും അശ്വാരൂഢ സേന, സംസ്ഥാന പോലീസ്, NCC, സ്കൌട്ട്സ് ആന്റ് ഗൈഡ്സ്, സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെയും അഭിവാദ്യം ഗവർണർ സ്വീകരിക്കും. വ്യോമസേന ഹെലികോപ്റ്റർ പുഷ്പവൃഷ്ടി നടത്തും. 11 സായുധ ഘടകങ്ങളും 10 സായുധേതര ഘടകങ്ങളും സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ അശ്വാരൂഢ സേനയും റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കും. ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. 106 പേർക്ക് ഈ വർഷത്തെ പത്മപുരസ്കാരം കേന്ദ്രം പ്രഖ്യാപിച്ചു. 6 പേർക്ക് പത്മവിഭൂഷണം, 9 പത്മഭൂഷണം, 91 പേർക്ക് പത്മശ്രീ പുരസ്കാരങ്ങളുമാണ് പ്രഖ്യാപിച്ചത്. ഒആർഎസ് ലൈനി കണ്ടുപിടിച്ച ഡോക്ടർ ദിലീപ് മഹലനാബിസ്, സമാജ്വാദി പാർട്ടി നേതാവും മുൻ യു പി മുഖ്യമന്ത്രിയുമായ മുലായം സിംഗ് യാദവ്, ചൊവ്വാഴ്ച അന്തരിച്ച വാസ്തുശില്പി ബാലകൃഷ്ണ ദോഷി എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചു. കർണാടക മുൻ മുഖ്യമന്ത്രി SM കൃഷ്ണ, തബല വിദ്വാൻ സക്കീർ ഹുസൈൻ, പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ വരദൻ എന്നിവർക്കും പത്മവിഭൂഷൺ നൽകും. ഗായിക വാണിജ്യറാം, എഴുത്തുകാരി സുധാമൂർത്തി ഉൾപ്പെടെ 9 പേർക്കാണ് പത്മഭൂഷൺ. കണ്ണൂരിൽ നിന്ന് 2 പേരുൾപ്പെടെ 4 മലയാളികൾ പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായി. 8 പതിറ്റാണ്ടായി ഗാന്ധിയൻ ആശയങ്ങളുടെ പ്രചാരകനായ സ്വാതന്ത്ര്യസമര സേനാനി വി.പി. അപ്പുക്കുട്ട പൊതുവാൾ, ആയോധന കലാവിദഗ്ധൻ SRD പ്രസാദ്, വയനാട്ടിലെ പാരമ്പര്യ നെൽവിത്ത് സംരക്ഷകൻ ചെറുവയിൽ രാമൻ, ചരിത്രകാരൻ കോട്ടയത്തെ CI ഐസക് എന്നിവരാണ് പത്മശ്രീ ലഭിച്ച മലയാളികൾ. സംഗീത സംവിധായകൻ MM കീരവാണി, നടി രവീണ ടണ്ടൻ, അന്തരിച്ച വ്യവസായി രാകേഷ് ജുൻജുൻവാല എന്നിവരും പത്മശ്രീ പത്മശ്രീക്ക് അർഹരായി. പത്മശ്രീ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് വി പി അപ്പക്കുട്ട പൊതുവാൾ പറഞ്ഞു. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഈ അംഗീകാരം എല്ലാ കർഷകർക്കുമായി സമർപ്പിക്കുന്നതായും ചെറുവയൽ രാമൻ പറഞ്ഞു. പത്മ അവാർഡ് ജേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. 412 പേർക്ക് സൈനിക ബഹുമതികൾ പ്രഖ്യാപിച്ചു. കോഴിക്കോട് സ്വദേശിയായ അസം റൈഫിൾസിന്റെ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ പ്രദീപ് ചന്ദ്രൻ നായർ അടക്കം 29 പേർക്കാണ് രാഷ്ട്രപതിയുടെ പരമവിശിഷ്ട സേവാ മെഡൽ. മരണാനന്തര ബഹുമതിയായി 4 പേരുൾപ്പെടെ 6 പേർക്ക് കീർത്തിചക്രയും മരണാനന്തര ബഹുമതിയായി 2 പേർ ഉൾപ്പെടെ 15 പേർക്ക് ശൌര്യചക്രയും പ്രഖ്യാപിച്ചു. മരണാനന്തര ബഹുമതിയായി 4 പേർ ഉൾപ്പെടെ 92 പേർക്ക് സേനാ മെഡലുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 43 പേർക്ക് ജീവൻ രക്ഷാ പതക അവാർഡുകളും പ്രഖ്യാപിച്ചു. സർവോത്തമ ജീവൻ രക്ഷാ പതക 7 പേരും ഉത്തം ജീവൻ രക്ഷാ പതക അവാർഡിന് 8 പേരും ജീവൻ രക്ഷാ പതകിന് 28 പേരുമാണ് അർഹരായത്. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തിൽ 47 അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥർക്ക് വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ മെഡലുകൾ സമ്മാനിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഹോംഗാർഡ് സിവിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരായ 85 പേർക്കും വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ മെഡലുകൾ ലഭിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മാലിന്യമുക്ത കേരളം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന വലിച്ചെറിയൽ മുക്ത കേരളം പരിപാടി സംസ്ഥാനത്ത് ഇന്നാരംഭിക്കും. ആദ്യഘട്ടത്തിൽ ഈ മാസം 30 വരെ സംഘടിപ്പിക്കുന്ന പരിപാടി മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജനകീയ ശുചീകരണത്തോടെ നടപ്പാക്കും. ക്യാമ്പയിന്റെ ഭാഗമായി എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഒരു പൊതുവിടം കണ്ടെത്തി ശുചീകരിക്കും. 30 വരെ വാർഡടിസ്ഥാനത്തിലും ശുചീകരണം നടത്തും. ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ 25,000 കേന്ദ്രങ്ങൾ ശുചീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മയക്കുമരുന്നിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്ത വിപുലമായ പ്രചാരണ പ്രവർത്തനങ്ങളുടെ 2ാം ഘട്ടം ഇന്ന് സമാപിക്കും. ഇതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും ലഹരിയില്ലാ തെരുവ് പരിപാടി സംഘടിപ്പിക്കും. വിദ്യാർത്ഥികളുടെ വിവിധ കലാ കായിക പ്രകടനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കുടുംബശ്രീയുടെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ചുവട് 2023 എന്ന പേരിൽ സംസ്ഥാനത്ത് നിന്ന് അയൽക്കൂട്ട സംഗമം സംഘടിപ്പിക്കും. 3 ലക്ഷം അയൽക്കൂട്ടങ്ങളിലായി 45 ലക്ഷം വനിതകൾ സംഗമത്തിൽ പങ്കെടുക്കും. രാവിലെ 8 എല്ലാ അയൽക്കൂട്ടങ്ങളിലും ദേശീയ പതാക ഉയർത്തും. കുടുംബശ്രീയുടെ 25ാം വാർഷിക ദിനമായ മെയ് 17 മുതൽ 3 ദിവസത്തെ അന്തർദേശീയ കോൺക്ലേവും സംഘടിപ്പിക്കുന്നുണ്ട്. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിതകേരളം മിഷന്റെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നുവരുന്ന സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം പദ്ധതിയിൽ മാപ്പിംഗ് പൂർത്തിയാക്കിയ സ്ഥലങ്ങളിൽ ഏപ്രിൽ ആദ്യവാരം നീർച്ചാലുകളുടെ വീണ്ടെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കും. മന്ത്രി എം പി രാജേഷിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഹരിതകേരളം മിഷൻ കർമ്മസമിതി യോഗത്തിലാണ് തീരുമാനം. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യത ലഘൂകരിച്ച് പശ്ചിമഘട്ട പ്രദേശത്ത് സുരക്ഷിത ജനവാസം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് 230 പഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 99 പഞ്ചായത്തുകളിൽ നടപ്പാക്കും. ലക്ഷദ്വീപ് മുൻ എം പിയും എൻ സി പി നേതാവുമായ മുഹമ്മദ് ഫൈസലും മറ്റ് 4 പേരും ജയിൽ മോചിതരായി. വധശ്രമക്കേസിൽ കവരത്തി സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി നിർത്തിവെയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് ഇന്നലെ രാത്രി 8 മണിയോടെ ഇവർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. കാട്ടാനകളെ തന്ത്രപൂർവ്വം ജനവാസ മേഖലകളിൽ നിന്നും കാട്ടിലേക്ക് തിരിച്ചയക്കുന്നതിന് വിദഗ്ധനായ ഫോറസ്റ്റ് വാച്ചർ ശക്തിവേൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട സംഭവം ദൌർഭാഗ്യകരമാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ശക്തിവേലിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 15 ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കലയ്ക്കുവേണ്ടി സർവവും സമർപ്പിച്ച് ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അനാഥരായി പോകുന്ന ടിവി സിനിമാ രംഗത്തെ കലാകാരന്മാർക്കും കലാകാരികൾക്കുമായി മാവേലിക്കരയിൽ ഗവൺമെന്റ് അഭയകേന്ദ്രം നിർമ്മിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. 2021 സംസ്ഥാന ടെലിവിഷൻ അവാർഡ് തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി. കഥ, കഥേതരം, രചനാ വിഭാഗങ്ങളിലായി 55 പേർ അവാർഡുകൾ ഏറ്റുവാങ്ങി. രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ഇന്ത്യയെ ഒന്നാക്കി മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. 30 രാവിലെ 10 ശ്രീനഗറിൽ രാഹുൽഗാന്ധി പതാക ഉയർത്തുമ്പോൾ ഗാന്ധി സ്മരണ പുതുക്കി സംസ്ഥാനത്ത് എല്ലാ കേന്ദ്രങ്ങളിലും പതാക ഉയർത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ഡി സി സി പ്രസിഡന്റ് സി പി മാത്യുവിന്റെ അധ്യക്ഷതയിൽ ഇടുക്കി ചെറുതോണിയിൽ ചേർന്ന നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2022 ബാലസാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാള ബാലസാഹിത്യത്തിന് മികച്ച സംഭാവനകൾ നൽകുന്ന വിവിധ മേഖലകളിലുള്ളവരെ അംഗീകരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് പുരസ്കാരങ്ങൾ നൽകിവരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രം ഇന്ന് 74ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. കർത്തവ്യപഥിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്ത് നയിക്കും. ലോകം ഇന്ത്യയെ പുതിയ ആദരവോടെ വീക്ഷിക്കാൻ തുടങ്ങിയെന്നും ഇത് പുതിയ അവസരങ്ങൾക്കും അതോടൊപ്പം ഉത്തരവാദിത്തങ്ങൾക്കും കാരണമായെന്നും രാഷ്ട്രപതി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. ജില്ലകളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തും. 106 പേർക്ക് ഈ വർഷത്തെ പത്മ പുരസ്കാരം, സ്വാതന്ത്ര്യ സമര സേനാനി വി പി അപ്പക്കുട്ട പൊതുവാൾ ഉൾപ്പെടെ 4 മലയാളികൾക്ക് പത്മശ്രീ. മലയാളിയായ അസം റൈഫിൾസ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ പ്രദീപ് ചന്ദ്രൻ നായർ ഉൾപ്പെടെ 29 പേർ പരമവിശിഷ്ട സേവാ മെഡലിന് അർഹരായി. വലിച്ചെറിയൽ മുക്ത കേരളം പരിപാടിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.